ഉള്ള നാട്ടുകാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, പോങ്കന്മാരെ, രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ് നട്ടെല്ലു വളഞ്ഞ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലും ഷെയ്ക്കാൻഡും. അമ്മമാരെ, പെങ്ങന്മാരെ, കുട്ടികളെ കൊണ്ടുവരാൻ മറക്കരുത്. വൺ ഗ്ലാസ് മിൽക്ക് ആൻഡ് ഷെയ്ക്കാൻഡ്. പാല് കൊടുക്കലും കൈപിടിച്ച് കുലുക്കലും. വാർഷികത്തോടനുബന്ധിച്ച് മതവൈരാഗികൾ പങ്കെടുക്കുന്ന മത സൗഹാർദ്ദ റാലിയിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക വിരുദ്ധന്മാരും പങ്കെടുക്കുന്നു. സമ്മേളനത്തിന് ശേഷം മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ആ ലീബാബയും 41 കള്ളന്മാരും എന്ന നാടകമുണ്ടായിരിക്കുന്നതാണ്.
മന്ത്രിമാരുടെ നാടകോ? ഡ്യൂപ്പേ, ഈ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ ഈ മന്ത്രിമാർക്ക് എവിടുന്ന സമയം കിട്ടണേ? ഇതിനൊക്കെ റിഹേഴ്സൽ വേണ്ടേ?
കള്ളന്മാരുടെ റോളല്ലേ അവർക്കെതിരെ റിഹേഴ്സൽ? ഇത് അവർ ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നതല്ലേ തിരുമേനി?
അതുകൊണ്ടായിരിക്കും അവർ ഈ നാടകം തന്നെ തെരഞ്ഞെടുത്തത്. ദേ മന്ത്രിമാരെ കള്ളന്മാരെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിപ്പ് കൂട്ടോ.
എനിക്ക് കള്ളന്മാരെ മന്ത്രിമാരെന്ന് വിളിക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ.
അത് കറക്റ്റ്, അത് കറക്റ്റ്. ചില സമയത്ത് നിന്റെ ബുദ്ധിയാണ് എനിക്ക് തല കുനിക്കാൻ തോന്നാൻ നിന്ന് നീങ്ങിന്നെ.
വെറും പാലാ, ചൂട് പാലാ. അണ്ണാക്കിൽ ഒഴിച്ച നിന്റെയൊക്കെ അണ്ണാക്ക് പൊള്ളിപ്പോ. ആട്ടാ, നീ എത്ര ഗ്ലാസ് കുടിച്ച്?
4 ഗ്ലാസോ?
4 ഗ്ലാസ് ഒന്നും കുടിക്കല്ല, വയറിളകും.
എന്ത്?
എന്നാ പിടിച്ചോ. അങ്ങനെ വരും.
ചേട്ടൻ എന്ത് പണിയാ ചെക്കനെ തുടർന്ന് കരഞ്ഞുകൊണ്ട് പോയത്?
ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ച ഒരിക്കലും പാല് ഒറ്റ വലിക്കാവ കുടിച്ചു തീർത്ത് ഷെയ്ക്കാൻ്റെ എന്ന് പറഞ്ഞ് അവന്റെ കൈ ഞാൻ പിടിച്ചു അടിച്ചു വിട്ട്. എന്നോടാ അവന്റെ കളി. ആരും പോകല്ലേ?
ഈ ഒരു പ്രതിജ്ഞ കൂടിയുണ്ട്, അത് കൂടെ ചെയ്തിട്ട് നമുക്ക് പോകാം. തുടങ്ങാം. സർക്കാർ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ സർക്കാർ കരയും. എന്തിനാണ് സർക്കാർ കരയുന്നത്? ഞാൻ സർക്കാരിനോളം വലുതാവണം. പാല്, പാല്, പാല്.
ഇനി എല്ലാരും സർക്കാർ ആശുപത്രിയിൽ പോയി കിടന്ന കേട്ടോ.
ഇവിടെ എത്താമെന്നേറ്റ മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. യോഗ നടപടികൾ ആരംഭിക്കുന്നു.
പ്രിയപ്പെട്ട അമ്മമാര്, പെങ്ങന്മാര്, അവിടേക്ക് നാത്തുമാര്, പാല് കുടിച്ചു വളരുന്ന പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളെ, ഞാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 1 വർഷം തികയുകയാണ്. ഞാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ചെയ്തത് നമ്മുടെ ഖജനാവിലേക്ക് എത്തി വലിഞ്ഞു നോക്കുകയായിരുന്നു. അവിടെ കണ്ട കാഴ്ച വളരെ പൈശാചികവും വളരെ മൃഗീയവുമായിരുന്നു. കഞ്ഞി വെക്കാത്ത അടുപ്പിൽ പൂച്ച പെറ്റി കിടക്കുന്നത് പോലെ 10-15 പൂച്ചയും അതിൻ്റെ കുഞ്ഞുങ്ങളും കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ നമ്മുടെ ഖജനാവിൽ കണ്ടത്. ഈ 1 വർഷം കൊണ്ട് അതുങ്ങളെയൊക്കെ തല്ലി ഓടിച്ച് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു വിധത്തിലാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്തരം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഓരോരുത്തർ വായു മൂടിക്കെട്ടി മന്ത്രിസഭയിലേക്ക് വരുന്നത്. എന്തിനാ ഇവർ ഈ വായു മൂടിക്കെട്ടി ഇങ്ങനെ വരുന്നത്? മിണ്ടാതിരിക്കാനാണെങ്കിൽ ഞാൻ 1 വർഷമല്ല, ജീവിതകാലം മുഴുവനും ഞാൻ വേണമെങ്കിൽ നിയമസഭയിൽ വന്ന് മിണ്ടാതിരിക്കല്ല. എനിക്കതിന് പറ്റും. അത് നിങ്ങൾക്കറിയാവുന്ന വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടി സംസ്ഥാന സർക്കാരിനെ എന്നെ കരുതേക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരിഞ്ഞിറങ്ങിയിരിക്കും. ഇപ്പം ഈ ഇവർ ക്യാമറയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടക്കുന്ന സകല വൃത്തികേടുകളും ഈ കൊച്ചു കുട്ടികളെല്ലാം കണ്ട് വഷളാകല്ലേ. അപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്ന് വളരെ പൈശാചികമായ, വളരെ മൃഗീയമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടുത്തെ ഓരോ സർക്കാർ വന്നപ്പോഴും നാട്ടിൽ മുഴുവനും പാലൊഴുക്ക, തേനൊഴുക്കുക എന്നൊക്കെ പറയണ്ടേ. ആരെ ഇവിടെ പാലൊഴുക്കേക്കണത്, തേനൊഴുക്കേക്കണത്? ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ ഗ്ലാസ് പാലും ഷെയ്ക്കാൻഡും കൊടുക്കാൻ തയ്യാറായില്ലേ? അത് ഞാൻ വെറുതെ ചുട്ട ഉണക്കമീനും ജമ്പന്തിയും കൂട്ടി കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കാൻ തയ്യാറായത്. അതിപ്പോൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞോളം കുടിച്ച് കിടക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പാൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ കാശ് ഇവിടെ. അപ്പോൾ അതാണ് എല്ലാം ഞാൻ പതുക്കെ പതുക്കെ ഓരോ ലെവലിൽ കൊണ്ടുവരുന്നത്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ മുമ്പോട്ട് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതും ഇതുമൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം പ്രതിപക്ഷം പിന്നെ പോട്ടെ, അത് സഹിക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ കൂടെയുള്ള ഈ കാരണവരെ എനിക്ക് മനുഷ്യമാനം ഒന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ചേർന്ന് വളരെ പൈശാചികമായ, വളരെ മൃഗീയമായ രീതിയിൽ എന്നെ ചൂഷണം, എന്നെ കൊന്നു കൊല വിളിക്കാനുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ പൈശാചികമായ 1 ഗ്ലാസ് പാലും മൃഗീയമായ ഷെയ്ക്കായിട്ടും തന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ആശംസകൾ അർപ്പിച്ച് വെറുപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ലീഡറെ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു.
നമസ്കാരം. പാല് കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ മഹാകവി ശിവാജി ഗണേശന്റെ ഒരു തമിഴ് കവിതയാണ് എനിക്ക് ഓർമ്മ വന്നത്. പാലുകൂട്ടി വളർത്ത കിളി പലതും കൊടുത്തു പാട്ടിക്കിളി, നാളെ വരും കശേരക്കൈ, അങ്ങനെ വന്നാൽ തല്ലു ഞാൻ തല്ലി കൊല്ലു ഞാൻ. നിങ്ങൾക്കറിയോ, പാല് കൊടുക്കൽ ഒരു പുതുമയല്ല. പണ്ട് ഞാൻ പലർക്കും പാല് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാല് കൊടുത്ത് വളർത്തിയ നീർക്കോലികൾ വളർന്ന് വലുതായി ഒരു രാജവെമ്പാലയായി വന്ന് എൻ്റെ കൈകിട്ടി എന്നെ കടിച്ചു. ഇവരെയൊക്കെ നേരിടാൻ ഉഗ്രവശമുള്ള രണ്ട് പാമ്പ് കുഞ്ഞുങ്ങളെ ഞാൻ വീട്ടിൽ വളർത്തുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, മൂത്ത പാമ്പാട്ടിയെ മകുടി ഊതി പേടിപ്പിക്കണം.
അടുത്തതായി വെട്ടിനിർത്തിലൂടെയും കാടുകയറ്റത്തിലൂടെയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ എതിർകക്ഷി നേതാവിനെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തു കൊടുത്തു? ഉണ്ട കൊടുത്തു, ഉണ്ട കൊടുത്തു. കേരളത്തിന്റെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ വളരെ ശക്തവും വ്യക്തവുമായൊരു പദ്ധതി എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന മുഖ്യമന്ത്രി, ഒരു കാര്യം ഓർക്കുക, ഈ കൈയെല്ലാം അരിവാളുകൊണ്ട് വെട്ടി വെട്ടി നിരത്തും ഞാൻ.
അടുത്തതായി സമ്മാനദാനമാണ്.
അവിടെ കൂട്ടേടി നടക്കുന്ന തോന്നണേ, നമുക്കൊന്ന് ഇടപെട്ടാലോ?
വേണ്ട തിരുമേനി, നമ്മൾ ഇടപെട്ടാൽ നമ്മൾ അതിന്റെ ഇടയിൽ പെട്ടുപോകും. എതിരെ വെറുതെ തല്ലുകൊള്ളത്?
എടാ, ധൈര്യമില്ലാത്തവനെ പേടിത്തൊണ്ട ബീരു ആണുങ്ങളായ കുറച്ച് ധൈര്യം വേണം. നീ അവിടെ ചെന്ന് നോക്കിയേ എന്താ നടക്കണേന്ന്.
ഞാനിവിടെ വിളിച്ചിരിക്കാം.
പേടിച്ചിരിക്കാതെ പ്രശ്നം ഒതുക്കി തീർക്ക്. ഒന്നുമില്ലെങ്കിലും തിരുമേനി പണ്ടത്തെ ഒരു
അല്ലേ?
ശരിയാണല്ലോ, എങ്കിൽ ഇടപെട്ടിട്ട് എന്റെ കാര്യം വാടാ.
എന്റെ പൊന്നു മാവേലി, മാവേലിക്കറിയോ ഇവിടെ പട്ടിണിയും ദാരിദ്ര്യമാണ്. പാവപ്പെട്ട ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ ഇവിടെ ആർക്കും നേരില്ല. ജനങ്ങളായ ഞങ്ങളിപ്പോ എന്താ ചെയ്യ?
അത് ശരി. അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? അതെ, ഇലക്ഷൻ ആവുമ്പോ നേതാക്കന്മാർ വന്ന് കുറെ വാഗ്ദാനങ്ങളുമായി വന്ന് ഇളിച്ചു കാണിച്ച് അത് തരാം, ഇത് തരാം, മറ്റത് തരാം, മറിച്ചു തരാം എന്നൊക്കെ പറയുമ്പോ കൊതിമൂത്ത് വെള്ളം ഒലിപ്പിച്ച് നിങ്ങൾ അവരുടെ പുറകെ പോകും. ജയിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും. നീയൊക്കെ ഇവിടെ കൊടിയും പിടിച്ച് തല്ലാനും കൊല്ലാനും നടക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ പദയാത്ര എന്ന് പറഞ്ഞ് തെണ്ടി നടക്കണേ? ഇവന്മാരുടെ കളികൾ ഇത്രയും കാലമായിട്ട് മനസ്സിലാകാത്ത നിങ്ങൾ മണ്ടന്മാരല്ല,
വിട്ടികൾ. നമ്മൾ പമ്പര വിട്ടികൾ, നമ്മൾ പാർട്ടിക്കാരുടെ നുണകൾ കേട്ടു മയങ്ങിയ മണ്ടന്മാർ. ജന്മം തുലച്ച കോന്തന്മാർ, ജന്മം തുലച്ച കോന്തന്മാർ. കൂട്ടിയ കരണ്ടു നൽകി കറക്കി നമ്മളെ മന്ത്രി, കരണ്ടു മൊത്തം മറിച്ചു വിറ്റു ചതിച്ചു നമ്മളെ മന്ത്രി. ഫാക്ടറി പകുതിയും പൂട്ടി പട്ടിണി മരണം കൂടി. അംഗം വെട്ടി മരിച്ച ജവാന് അടക്കാൻ പെട്ടികൾ വാങ്ങുന്നു. പോളയിൽ പെയിന്റടിച്ച വൈറ്റി പെട്ടികളാക്കുന്നു. തക്കാളി തിരികാപ്പ് കിട്ടിയ അവിടെ കൈയിട്ടു വാരുന്നു.
എന്റെ പൊന്നു മക്കളെ, എന്റെ ഈ വർഷത്തെ ഒഴിവുകാല വിനോദം കഴിഞ്ഞു. ഞാൻ പോവാ, അടുത്ത വർഷം വീണ്ടും വരാം. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
പ്രിയമുള്ളവരെ, ഓണത്തിനടുക്ക് പുട്ടുകച്ചവടം 12 ഭാഗത്തിൻ്റെ ഓണസമ്മാനമായി ഞങ്ങൾ സമർപ്പിക്കുന്നു കുട്ടനും കിട്ടനും. വീടിനലങ്കാരമാണ് കൊച്ചുകുട്ടികൾ, പക്ഷേ അവരുടെ വികൃതികൾ അതിരുകടന്നാലോ? വികൃതികളായ ഞങ്ങളുടെ കുട്ടനും കിട്ടനും നിങ്ങളുടെ വീട്ടിൽ വിരുന്നു വരുന്നു. അവരുടെ രസകരമായൊരു ദിവസം.
कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्
നേരം വെളുത്ത് മണി ടെൻത്താട്ടി ഇവന്മാർ രണ്ടുപേരും ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്തോന്ന് ഉറക്കോടെ കിടന്ന് ഉറങ്ങണത്? ഇവന്മാരെ ഇന്ന് ശരിയാക്കിയിട്ടുള്ള കാര്യം മോനെ കുട്ടാ, വെരി ഗുഡ്, നല്ല മോൻ. മോനെ കിട്ടാ, എടാ നിന്റെ അമ്മടെ കുത്തും കൊള്ളണ, പിന്നെ ഞാൻ നിന്റെ കുത്തും കൊള്ളണ. ഇത്രമാത്രം ഉപദ്രവങ്ങൾ സഹിക്കാൻ നിനക്കൊക്കെ ഞാൻ എന്തു ഉപകാരം ചെയ്തടാ? നാല് മണിക്കോ? 3 o'clock? എടി ഞാൻ കണ്ടില്ല. വെരി ഗുഡ്, അൻസറിനുള്ള മോൻ എന്ന് പറഞ്ഞാൽ നീയാണ്. ശരിക്കല്ലേ അച്ഛന് പേടിയാകണ്ട. പുതിയൊരു പാഠം ഞാൻ ഇന്നലെ ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ രാത്രി ഇരുന്ന് പഠിച്ചടാ? എപ്പ പഠിച്ചടാ? 8 മണി മുതൽ 9 മണി വരെ. 8 മണി മുതൽ 9 മണി വരെയും പവർ കട്ടായിരുന്നല്ലടാ.
പവർ കട്ട്?
പിന്നെ 8 മണി മുതൽ 9 മണി വരെയും പവർ കട്ടായിരുന്നു. എടാ മോനെ കിട്ടാ, നിങ്ങൾ മറ്റുള്ള കിട്ടന്മാരെ പോലെ അല്ല. കുട്ടനും കിട്ടനും കേൾക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞേണ്, നിങ്ങൾ നാട്ടുകാരെ കൊണ്ടും ക്യൂട്ടുകാരെ കൊണ്ടും നല്ലത് ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ചില്ലിട്ടിട്ട് പൂമാലയിട്ട് പൂജിക്കാൻ
പറ്റുള്ളൂ.
അതെന്തിനാ? കിട്ടനും കുട്ടനും കേൾക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞേണ്. കണക്കിനാണ് നിങ്ങൾ ഏറ്റവും പുറകോട്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല അച്ഛൻ പഠിപ്പിച്ചിട്ട്? 10 മാർക്ക് കിട്ടിയില്ലേ? അപ്പൊ കണക്കച്ഛൻ പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്നാ ആര് പറഞ്ഞു?
എന്നാ
അവള് പഠിപ്പിച്ചു തരാ, അങ്ങോട്ട് അല്ലടാ.
എന്ന്
നിനക്കെങ്ങനെ അറിയാം? നിങ്ങൾ ഭയങ്കര വികൃതികളാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. പുറത്തത്തെ ന്യൂസ് അതാണ്, നിങ്ങൾ ഭയങ്കര വികൃതികളാണെന്നാണ്. മക്കളെ അച്ഛൻ വെറുതെ തമാശ പറഞ്ഞാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട്
എടുത്താ?
എന്റെ ദൈവം, ഇപ്പൊ പിള്ളേരുടെ കുത്തോണി ചത്തേനെ. വളരെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. ഈ സന്തോഷ വാർത്ത കേട്ടാൽ എന്റെ മക്കൾ
തുള്ളിച്ചാടും.
ഞാനൊരു സമ്മാനം കൊണ്ടാ വന്നിരിക്കുന്നത്. ഈ സമ്മാനം ആർക്ക് വേണമെന്ന് നിങ്ങൾ അമ്മ തീരുമാനിച്ചോ? അമ്മയെ അനുസരിക്കുന്ന, അമ്മയോട് ഒരു വാക്ക് എതിര് പറയാത്ത ആൾക്ക് ഈ സമ്മാനം ഞാൻ
തരും.
മോനെ കിട്ടാ, നീ എന്താ അച്ഛനോടൊന്നും ചോദിക്കാത്തത്? എന്താണ് മോനെ? അവിടെ എന്താണ് വിശേഷം?
അവന്റെ അപ്പന്റെ 16.
അച്ഛന്റെ 16 എന്തിനാ മോനെ എന്റെ അച്ഛന്റെ 16 എന്ന് പറഞ്ഞിട്ട്?
എന്താടാ
തോമസൊക്കെ അവര് വെറും പാവപ്പെട്ടവരാണ്. എടാ കിട്ട, അവര് പാവപ്പെട്ടവരാണ്. അവര് പണക്കാരാണ്. നിനക്ക് എങ്ങനെ അറിയാം? മക്കളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ടും ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ വന്നേക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് തുറന്നു ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിച്ചോ. എന്താണ് കിട്ടാ?
ഇത്
അച്ഛന്റെ പരിപ്പളക്കണ ക്വസ്റ്റ്യൻ ആൻസർ ആണല്ലോടാ. പറയാൻ മോനെ, അതായത് അച്ഛൻ എങ്ങനെ ജനിച്ചെന്നല്ലേ. അതായത് അച്ഛൻ ഒരു ദിവസം ഊട്ടി പോയി, ഊട്ടി പോയപ്പോ അച്ഛൻ അവിടെ നിന്നൊരു പെട്ടി കിട്ടി, തുറന്നു നോക്കിയപ്പ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, ഗോഡ് ഫാദർ, ഫാദർ ഓഫ് ദ നേഷൻ. അതായത് അച്ഛന്റെ അച്ഛൻ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പരിപ്പളക്കണ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പറയാൻ മോനെ തല്ലല്ലേ അച്ഛൻ. എന്താണ് മക്കൾ ഇങ്ങനെ. അച്ഛൻ തുമ്പാർ റോക്കറ്റ് വിഷണ കേന്ദ്രത്തിൽ ഒരു ദിവസം പോയി. തുമ്പാർ റോക്കറ്റ് വിഷണ കേന്ദ്രത്തിൽ പോയപ്പോ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോയപ്പോ ഒരു പാക്കറ്റ് താഴെ വന്ന് തുറന്നു നോക്കിയപ്പോ അച്ഛന്റെ അച്ഛൻ പുഞ്ചിരിച്ച് കിടക്കണ്ട്. നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ ഒരു വിമാനം ഇതിലേക്ക് കൂടി ഇങ്ങനെ പറന്നു പോയപ്പോ പറന്നു പോയി, അതിൽ നിന്നൊരു ബാസ്കറ്റ് താഴേക്ക് വീണു, തുറന്നു നോക്കിയപ്പോ നിങ്ങൾ രണ്ടുപേരും. കരിമ്പൻ കാട്ടിൽ ആന കയറിയത് പോടാ, ഈ എന്തിനാണ് ഈ കുട്ടനും കിട്ടനും ഇങ്ങനെ കിടന്ന് കരയണത്.
ഒന്ന് പറയണ്ട മനുഷ്യ,
പറയണ്ടെങ്കിൽ പോടി അവിടെ.
നീ
തന്നെയല്ലേ ഒന്നും പറയണ്ടെന്ന്, എന്നാ പറ
അതെ. അവൻ കാലത്തോട്ട് മൃഗങ്ങളുടെ ചാനലിൽ കാണണമെന്ന് പറഞ്ഞിട്ടേ ഭയങ്കര ലഹള.
അപ്പൊ നിനക്ക് ഡിസ്കവറി ചാനൽ ഡിയോഗ്രി ചാനൽ ഒന്ന് വെച്ചു കൊടുത്തുകൂടായിരുന്ന,
അതിലൂടെ കേബിൾ കട്ട് ചെയ്തില്ല മനുഷ്യ.
കേബിൾ കട്ട് ചെയ്താ വെറുതെ അല്ലേ ബാതിരപ്പടത്തിന്റെ സ്വിച്ച് ഓൺ ആകാത്തത്.
എന്നാ പിന്നെ ഒരു കഴുതെ കാണിച്ചു കൊടുക്കാല്ലെന്ന് വിചാരിച്ചു നിങ്ങൾ വിളിക്കാൻ തുടങ്ങിട്ട് നിങ്ങൾ എണീക്കണം കൂടി.
ഇടി ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നില്ലേ, പിന്നെ ഞാൻ അങ്ങനെ എണീക്കും.
ഇവന്മാരാണെങ്കിൽ കരച്ചയോട് കരച്ചില്, അവസാനം ഒരു ബുദ്ധി തോന്നിട്ട് ഞാൻ നമ്മുടെ കല്യാണ കാസറ്റ് ഇട്ട് കൊടുത്തു.
മൃഗങ്ങളെ കാണണം എന്ന് പറഞ്ഞ പിള്ളേർക്ക് കല്യാണ കാസറ്റ് എന്തിനാണ് ഇട്ട് കൊടുത്തത്?
നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാരെങ്ങളെ കണ്ടിരിക്കുമല്ലോ മനുഷ്യ.
അങ്ങനെ
ഓ എന്റെ ദൈവമേ, ഇപ്പൊ കല്യാണ കാസറ്റ് ഇട്ട് കൊടുത്തതിനേക്കാൾ വലിയ പൊല്ലാപ്പായി. നമ്മുടെ കല്യാണത്തിന് ഇവന്മാരെ വിളിക്കാതെ നമ്മൾ പോയെന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രശ്നം.
മോനെ കിട്ടാ, മോനെ ഗുഡ്ഡാ, വെരി ഗുഡ്, നല്ല സ്മാർട്ട് ബോയ്സ്. എടാ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം, പഠിക്കാതിരുന്നാലുണ്ടല്ല അച്ഛനെ പോലെ ഇങ്ങനെ എന്റെ തിരിഞ്ഞ് നമ്മുടെ തല്ലിയും കൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നല്ല പോലെ പഠിക്കണം. അച്ഛൻ ആരാകേണ്ടതായിരുന്നു നിനക്കറിയോ? ആരാവേണ്ടതായിരുന്നു? ഡോക്ടർ. കോളേജിലെ അഡ്മിഷൻ കിട്ടിയില്ല, പത്താം ക്ലാസ് പാസ്സായവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന്
പറഞ്ഞു.
സൂക്ഷ്മം നാലുവരെ അച്ഛൻ പോയിട്ടുള്ളു. നീ അങ്ങനെ പുഞ്ഞിക്കണ്ട, ആ നാലാം ക്ലാസ്സിൽ എത്താൻ അച്ഛൻ എത്ര കൊല്ലം പിടിച്ചെന്നറിയാമോ? 18 കൊല്ലം പിടിച്ചി. അന്നത്തെ നാലാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൽ കെ ജിക്ക് തുല്യമാണ്. ആ അച്ഛന്റെ കൂടെ നാലാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ആ സ്കൂളിൽ തന്നെ ഹെഡ്മാഷ് ആയിട്ട് വന്നടാ. അച്ഛൻ എപ്പോഴും നാലാം ക്ലാസ്സിൽ ഇരിക്കുന്നേ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്വറം പറഞ്ഞ സമൃദ്ധത്തിൽ അടുത്തടുത്ത് അച്ഛനൊരു ജോലിയും കിട്ടി. ഇപ്പൊ അച്ഛൻ ഉപ്പാവ് വെക്കലാണ് അടുത്ത ജോലി. ആ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ട്യൂഷൻ മാഷ്ടിന് അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മണ്ടോദരം പിള്ള. എന്തെന്ന് മോനെ, എല്ലാരും ആ പേര് തന്നെ വിളിക്കണം. നിങ്ങൾ വേറൊരു അലമ്പ് പേര് വിളി. നിങ്ങൾ മണ്ണുണ്ണി മാസം എന്ന് വിളിച്ചു. എന്താണ് റാങ്ക് കിട്ടിയിട്ടുണ്ടാ? റാങ്ക് കിട്ടിയിട്ടില്ല, രണ്ട് ടാങ്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സെപ്റ്റി ടാങ്കും ഒരു പാറ്റൺ ടാങ്കും. ദേ പറഞ്ഞു തീർന്നില്ല. ദൂഷ്യം പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ മാഷ് എത്തിക്കഴിഞ്ഞു.
നമസ്കാരം.
നമസ്കാരം.
അപ്പൊ ഇതാണ് കുട്ടനും കിട്ടനും?
അതെ, ഇതാണ് എന്റെ കുട്ടനും ഇത് കിട്ടനും.
ഇവരാണ് ട്യൂഷൻ എടുക്കണ്ടല്ലേ?
അതെ അതെ.
ഇത് അച്ഛൻ.
യെസ്.
എനിക്ക് ട്യൂഷൻ എടുക്കാൻ മുട്ടിയിരിക്കുക, ഇവിടുന്ന് ഒന്ന് പോയി തരാമോ? കുട്ടികളെ നമസ്കാരം.
നമസ്കാരം.
നമുക്ക് ട്യൂഷൻ തുടങ്ങാം.
സ്റ്റാൻഡ്
അപ്പ്, ഹാൻഡ്സ് അപ്പ്, തംസ് അപ്പ്, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ഈസ്റ്റ് ഹാൻഡ്, വെസ്റ്റ് ഹാൻഡ്. സിറ്റ് ഡൗൺ, ഗോ ഡൗൺ. എവിടെയെങ്കിലും എനിക്ക് ഇരിടാ. എന്റെ മടിയിലാണ് ഇരിക്കുന്നത്, ഏത് തെറ്റ് പോണ? നമുക്ക് ആദ്യമായിട്ട് മലയാളം പഠിക്കാം. ബൈബിളിൽ നിന്നും ഒരു പുരാണ ചോദ്യം. ഭീഷ്മർ ശരസയായിൽ കിടന്നപ്പോൾ അർജുനൻ എങ്ങനെയാണ് വെള്ളം കൊടുത്തത്? പറയൂ, കുട്ടം പറയൂ.
അർജുനൻ അമ്പെടുത്ത് ഭൂമിയിലേക്ക് തൊടുത്തു വിട്ടു.
മിടുക്കൻ ബാക്കി പറയൂ.
അപ്പൊ ഭൂമിക്കടിയിലുള്ള പൈപ്പിലേയും പൊട്ടി വെള്ളം മുകളിലേക്ക് വന്നു.
അന്ന് പൈപ്പിലുണ്ടോ? ചിലപ്പോ കാണുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ വെള്ളം വരാനാ? കുട്ടികളെ, അടുത്ത ചോദ്യം. മഴയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കുട്ടം പറയൂ.
കുടക്കമ്പനിക്കാരും അവിടുത്തെ ജോലിക്കാരും.
കറക്റ്റ്. അടുത്ത ചോദ്യം കിട്ടലോടാണ്. വിറ്റാമിൻ എ ലഭിക്കുന്നത് എവിടെ നിന്നാണ്?
കറക്റ്റ്.
എനിക്ക് ഇന്നലെ കൊറേ വിറ്റാമിൻ കിട്ടി. അടുത്തതായിട്ട് ഗ്ലാമർ ആണ്. കറക്റ്റ്. ഗ്രാവൽ. ഓർപ്പിച്ച നന്നായി മക്കളെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഗ്രാവലിന്റെ പണിക്ക് പോകാൻ. ആ ചിരിച്ചത് മതി. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ എന്ത്?
അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ കലാഭവനിക്കുണ്ടാകുന്ന വെപ്രാളമാണ് മണിപ്രവാളം.
മിടുക്കൻ, ഇതൊക്കെ വെച്ചോണ്ടിരിക്കുവായിരുന്നോ?
സാറേ സാറേ, എനിക്കൊരു സംശയം.
ചോദിക്കൂ, സംശയം നല്ലതാണ്.
ഈ വാഷിംഗ്ടൺ, വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ എവിടെയാണ്?
ഇത് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ ഏത് മരമുണ്ടെന്ന് അറിയാവല്ലോ.
അതല്ലേ സാറോട് ചോദിച്ചു.
അതായത് ഈ വാഷിംഗ് മെഷീൻ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ് വാഷിംഗ്ടൺ. പഠിച്ചു വെച്ചാ വരുന്നെങ്കിൽ വരും.
ഇനി പണ്ഡിതൻ എന്ന വാക്കിന്റെ എതിർവാക്ക് കുറ്റം പറയൂ.
പറയില്ല.
അതെന്താ പറയാത്തത്?
അതേ അച്ഛനമ്മയും പറഞ്ഞേക്കണതേ, ഗുരുക്കന്മാരോട് എതിർവാക്ക് പറയാൻ പാടില്ലെന്ന.
മിടുക്കൻ. അടുത്ത ചോദ്യം, കാരുണ്യവും ദയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കിട്ടം പറയൂ.
അതായത് കാരുണ്യത്തിൽ അഭിനയിച്ചത് ദിവ്യാഉണ്ണിയും ദയയിൽ അഭിനയിച്ചത് മഞ്ജു വാര്യരുമാണ്. ഇത് തന്നെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം.
മിടുക്കൻ. അടുത്തതായിട്ട് കണക്കാണ്. ഒരു കഴുത എത്ര കിലോ ഭാരം ചുമക്കും?
സാറ എത്ര കിലോ ഭാരം ചുമക്കും എന്ന് പറയണെങ്കിൽ പറയാം.
ഞാൻ ഏകദേശം ഒരു 19 കിലോ. ഏ, ഞാൻ കഴുതയാണെന്നോ? കൈ നീട്ടടാ.
നീട്ടില്ല.
അതെന്താ?
അതായത് അച്ഛൻ പറഞ്ഞേക്കണത് നമ്മളെ അന്തസ്സുള്ള ഫാമിലിയാണ്, ഒരു തെണ്ടിയുടെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് അച്ഛൻ പറഞ്ഞേക്കണത്.
ഓ, നിന്നെയൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ച്. നിന്റെ അപ്പനെ ഒന്ന് കാണട്ടെ.
അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല മാഷെ, കാണണെങ്കിൽ അമ്മാവനെ തന്നെ കാണണം.
അതിന് അമ്മാവനെ കാണുന്നേ?
അമ്മാവനാണ് ഭ്രാന്തിന് ചികിത്സിക്കണത്.
അടുത്ത ചോദ്യം, അഞ്ചാം പനി വരുന്നത് എപ്പോഴാണ്?
അഞ്ചാം പനി വന്നത്
മനസ്സിലായി,
നാലാം പനി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം.
നാലാം പനിയുടെ പിറ്റേ ദിവസം? എനിക്ക് സംശയം, ഞാൻ നോക്കട്ടെ കേട്ടോ. ഒന്നാം പനി ഒന്നാം ദിവസം, രണ്ടാം പനി രണ്ടാം ദിവസം, മൂന്നാം പനി മൂന്നാം ദിവസം, നാലാം പനി നാലാം ദിവസം, അഞ്ചാം പനി അഞ്ചാം ദിവസം. കറക്റ്റ്. ഇനി വ്യാകരണം പഠിക്കാം. മാലിനിയുടെ ലക്ഷണം പറയൂ, കിട്ടം പറയൂ.
മാലിനിയുടെ
ലക്ഷണം,
അതായത് വെളുത്ത നിറം, പൊക്കക്കുറവ്, ഭയങ്കര തടി, പിന്നെ ദേശക്കറി, ഇതാണ് മാലിനിയുടെ ലക്ഷണം.
മിടും മിടുക്കൻ, നീ കൊല്ലാൻ റാങ്ക് വാങ്ങിക്കടാ. അടുത്തത് ഉദാഹരണം പറയുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുമാരനാശാന്റെ നളിനി, വയലാർ രാമവർമ്മയുടെ ഐച്ച, എം ഡി വാസുദേവൻ നായരുടെ കുട്ടിയോടത്തി, ഇതുപോലെ മറ്റൊരു ഉദാഹരണം കിട്ടാൻ പറയൂ.
ഇതുപോലെ മറ്റൊരു ഉദാഹരണം കിട്ടിപ്പോയി. ജയറാമിന്റെ പാർവതി, ദിലീപിന്റെ മഞ്ജു വാര്യർ.
ജയറാമും ദിലീപും ഒക്കെ കവികളായിരിക്കോ? ആയിരിക്കും, അല്ലെങ്കിൽ ഇവന്മാരി ഇങ്ങനെ പറയുമല്ലോ. ഏതായാലും പിള്ളേര് മിടുക്കന്മാരാ. എനിക്കറിയാൻ വയ്യാത്ത പല കാര്യം ഇവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. മറ്റുള്ള സാറുമാരുടെ മുമ്പിൽ ഞാനൊരു കലക്ക് കലക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരില്ലേ?
ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സൽമാൻ ഖാൻ, ഹൃതിക് റോഷൻ, സുനിൽ ഷെട്ടി.
ഏ, മൂന്ന് പേരുണ്ടോ? എനിക്കൊറ്റ ഒരാളെ അറിയാവുള്ളൂ, സൽമാൻ ഖാൻ. ഇപ്പൊ രണ്ടു പേര് കൂടെ കിട്ടി. ഒരിക്കലും കായ്ക്കാത്ത മാവ്
എനിക്കറിയാം.
പറയൂ.
പരേതാത്മാവും പരിശുദ്ധാത്മാവും.
ഹോ, ഇവന്മാരുടെയൊക്കെ ഒരു ബുദ്ധിയെ. ഡിക്ഷണറി വായിക്കുന്നുണ്ടല്ലേ. കരുണയുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയൂ.
കരുണാകരനും കരുണാനിധിയും.
അടുത്തതായിട്ട്, റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചുകൊണ്ടിരുന്നത്
എന്തിനായിരുന്നു?
എനിക്ക് അറിയത്തില്ല, ഒന്നും പറഞ്ഞു കാണാ.
ഞാനൊന്നും
പഠിക്കട്ടെ. ഇപ്പൊ തന്നെ ഞാൻ കുറെ സാധനം പഠിച്ച്. അത് ശരിയാ, അല്ലെങ്കിൽ പുള്ളിക്ക് വീണ വായിക്കേണ്ട കാര്യമില്ലോ. വല്ല തവര അടിച്ചോണ്ടിരുന്നാ മതിയില്ലായിരുന്നോ? ഇനി ഒരു കണ്ണടച്ച് പിടിച്ചുറങ്ങുന്ന ജീവി.
എന്റെ അമ്മുമ്പ.
നിന്റെ അമ്മൂമ്മയോ?
അതായത് എന്റെ അമ്മൂമ്മ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പറയാറുണ്ട് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല.
ദൈവമേ, നിങ്ങൾ രണ്ട് സത്യം പറഞ്ഞ ബുദ്ധി രാക്ഷസന്മാരാ. എനിക്കറിയാൻ പാടില്ലാത്ത പല കാര്യവും ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചു. ഞാൻ നിങ്ങളുടെ ഗുരുവല്ല, നിങ്ങൾ എന്റെ ഗുരുവാണ്. എന്നെ അനുഗ്രഹിച്ചാലും
പോയി വരൂ മകനെ. മാതൃഭൂമി മനോരമ മംഗളം ഭവന്തു.
മോനെ കിട്ടാ.
എന്താ?
എടാ കുട്ടാ.
എന്താ?
നിങ്ങൾ എല്ലാരും കൂടി സഹകരിച്ച് സഹകരണ മേഖലയായിട്ട് നിങ്ങളുടെ മാഷിനെ പറഞ്ഞു വിട്ടല്ലാടാ.
പറഞ്ഞിട്ടു.
ദൈവത്തിനോട് നന്ദി പറയടാ.
നന്ദി ദൈവമേ.
നിങ്ങൾ ഗുരുത്തമുള്ളവരാണ്ട, അനുഗ്രഹിക്കണല്ല അച്ഛൻ. കേക്കണ്ടല്ല, നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഉപ്പുമാവ് വെക്കണതിന് മുമ്പ് ആരാകണ്ടായിരുന്നു നിനക്കറിയോ?
ഇല്ല.
പട്ടാളത്തിലായിരുന്നു നിങ്ങളുടെ അച്ഛൻ.
പട്ടാളത്തിലായിരുന്നു അച്ഛൻ.
പിന്നെ യുദ്ധം ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല മകനെ, സമാധാനം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതെന്താണെന്ന്? ഇട പട്ടാളക്കാര് ശത്രുക്കൾ ഒറ്റ വെടിക്ക് നമ്മളെ കൊല്ലും. നിന്റെ അമ്മ അങ്ങനെയല്ല, ഇടത്തോട്ടിട്ട് വലത്തോട്ടിട്ട് കമത്തിയടിച്ച് മേത്തിയടിച്ച് നിലത്തടിച്ച് കറത്തട്ടടിച്ചിട്ടല്ലോ എന്നെ കൊല്ലണത്. പിന്നെ കൊന്നിട്ടുണ്ടെന്നാ ഞാൻ നിക്കണ പോസ്റ്റ് കുറ്റി ഒന്ന് ചോദിച്ചു നോക്കടാ.
കൊന്നിട്ടുണ്ടോ?
പട്ടാളത്തിലെ
ശത്രുവിന്റെ കാലം ഒരു ഒറ്റ വെട്ടിനാണ് ഞാൻ മുറിച്ചത്.
മുറ്റത്ത് കിടക്കണ വെറുതെ കൊള്ളി മുറിക്കാനായിട്ട് നാല് ദിവസം കൊടുക്കണ മനുഷ്യനാണ് ഈ പറഞ്ഞ കാല് മുറിച്ചത്.
എന്നേക്കാൾ മുമ്പ് വേറെടുത്ത് വന്നിട്ട് മുറിച്ചോണ്ട് പോയടാ.
നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം എനിക്കറിയാമോ മനുഷ്യ?
എത്ര വർഷമായി?
അഞ്ചു വർഷം. അഞ്ചു വർഷം
എനിക്കറിയാടി. 4 years old.
അതെ, ഞാൻ ഇത്തവണ ക്ഷമിക്കൂലട്ടോ. ഇത്തവണ എന്നെ ടൂറിന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കൂല.
എവിടെ കൊണ്ടുപോകണോടി നിന്റെ? നീ പറയടി ഡാമേജ് കേളെ.
ആ ഇത്തവണേ ഞാൻ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്ത് താൻ എന്നെ കൊണ്ടുപോകണം.
ഇതുവരെ പോകാത്ത സ്ഥലത്ത്?
ആ
എന്നാ വാടി, നമുക്ക് അടുക്കളയിലേക്ക് പോവാടി.
അയ്യോ
മോനെ കുട്ടാ,
വെരി
ഗുഡ് മോനെ കിട്ടാ. എത്ര ആൾക്കൂട്ടത്തിൽ നല്ല എന്റെ മക്കളാണെന്ന് നിങ്ങൾ അരച്ചിട്ട് പറയും. പിന്നെ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമല്ല നിന്റെ അമ്മ എനിക്ക് തീറ്റിട്ട് വളർത്തുന്നത്. എടാ കഷണ്ടിയും അസൂയയും കൂടി ഒരാൾക്ക് ദൈവം അനുഗ്രഹിച്ച് കൊടുക്കൂല്ലേ മോനെ?
നീ
അങ്ങനെ ചോദിച്ചത്? എടാ കൈയും കാലും ഒടിഞ്ഞാ ഭയങ്കര വേദനയായിരിക്കും. കണ്ടില്ലടാ അച്ഛന്റെ കാലൊടിഞ്ഞിരിക്കണത്?
അച്ഛന്റെ കാലൊടിഞ്ഞത്
മോനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോ കൈ പുറത്തിട്ടതാ. എടാ ഒരു വനിതാ പോലീസിന്റെ പുറത്താണ് കൈ ഇട്ടത്. പോലീസുകാരെല്ലാരും കൂടി എന്റെ കാല് തല്ലി ഓടിച്ചടാ.
സാറേ, ഞാൻ ഈ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വന്നാണ്. ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് കേട്ടായിരുന്നു.
ആവശ്യമുണ്ട്.
അല്ല സാറ് കുടുംബക്കാരനാണോ?
കുടുംബക്കാരനല്ല, ഒന്നാമത്തെ മാർത്തോമ മാർഗം കൂടി അല്ല, മാർഗം കളിക്കാരനാണ് ഞാൻ.
അതല്ലേ ഞാൻ ചോദിച്ചത്, ഗൃഹസ്ഥനാണോ?
ഗൃഹസ്ഥനാണെന്ന്. റേഷൻ കാർഡിൽ അങ്ങനെയാണ് കിടക്കണത്. ഇനി വൈഫോ അല്ല മാറ്റങ്ങൾ വരുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, നീ എവിടെയൊക്കെ ജോലിക്ക് നിന്നിട്ടുണ്ട്?
ഞാൻ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്നിട്ടുണ്ട്, കളക്ടറുടെ വീട്ടിൽ നിന്നിട്ടുണ്ട്, പിന്നെ ഡോക്ടറുടെ വീട്ടിൽ നിന്നിട്ടുണ്ട്.
ഇതെല്ലാരും പറഞ്ഞ ഒരു ഒറ്റ ജാട വാക്കാണ്. ഇതിനൊക്കെ വല്ല തെളിവുണ്ടാ?
പിന്നെ എന്റെ കാതിൽ കിടക്കുന്ന ഈ കമലുണ്ടോ? ഇത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. എന്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച് കണ്ടോ? ഇത് കളക്ടറുടെ വീട്ടിൽ കിടക്കുന്ന. എന്റെ കാലിൽ കിടക്കുന്ന ഈ സ്വർണത്തിന്റെ പാദസരം കണ്ടോ? ഇത് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാ.
നിനക്ക് അരഞ്ഞാണം കിട്ടിയിട്ടില്ലേ?
സാറിന്നെ ഇവിടെ നിന്ന് നിർത്ത, എല്ലാം ഞാൻ സംഘടിപ്പിക്കാം.
ഇതൊക്കെ പോട്ടെ, നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ കാര്യം എന്താണ്?
എന്റെ പൊന്ന് സാറേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവിടുത്തെ നിൽക്കുന്ന കൊച്ചമ്മ ആർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ അവസാനം നിന്ന എഞ്ചിനീയറിന്റെ വീട്ടിലെ ഭാര്യക്ക് അദ്ദേഹത്തിന് ഞാൻ ഒരു ഉമ്മ കൊടുത്ത്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയി, അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചൊന്ന് പാർക്കിൽ പോയി, അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ചെയ്യുന്നതോളം നമുക്കൊരു സ്വാതന്ത്ര്യം വേണ്ടായോ? നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു ജോലി ചെയ്യാൻ പറ്റത്തില്ല.
എന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടാ പോലും ഞാൻ പറഞ്ഞു വിടില്ല. നിന്നെ ഞാൻ ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു.
എന്താ മക്കളെ ഞാൻ ചത്തിട്ട് 3-4 ദിവസമായി. എന്നെ ഏറ്റെടുക്കാൻ ഇതുവരെ ആരും വന്നില്ല. ആരെങ്കിലും വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നോക്കുന്നതാ.
ആരും തകണമെന്നക്കരുത്, ആരും തകണമെന്നക്കരുത്. എല്ലാവരും ചികിത്സിച്ച് നോക്കിട്ട് റോക്ക് ഡോറിന് ഇറങ്ങി പോകത്തുള്ളൂ. ആ മോനത്തെ കടന്നു വരും. ഇയാളുടെ പേരെന്താണ്?
എന്റെ പേരാ
ആ
ധൃതരാഷ്ട്ര ധൃതുക്നന മൃദംഘന ധൃതക്നൻ.
എന്നാ ഒന്നുകൂടി പറഞ്ഞ?
ധൃതരാഷ്ട്ര ധൃതുക്ന മൃദംഘന ധൃതക്നൻ.
ധൃതൃത്ന. ഈ വായക്കൊള്ളാത്ത പേരായിട്ട് ഇവിടെ ഒന്ന് അടിച്ച പുറത്തേക്കോട്ടാ. ഒരു കാര്യേ, ഞാൻ ഭാഗം അങ്ങനെ എഴുതും. ഈ പേര് ഡോക്ടറെ വിളിക്കും, അപ്പൊ കൈവക്കിട്ടാണ് കളഞ്ഞു എന്നാ മതി. അയ്യല്ല, വയസ്സെത്രയാണ്?
വയസ്സ് 23.
അപ്പൊ വരവാ?
മൂക്കറ്റം മദ്യപിച്ച് രാത്രി 12
എടോ. തന്റെ വരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വരുമാനത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു.
വരുമാനോ? ആർക്കെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ വരുവോളൂ.
എന്തിനാ താൻ പറയണേ? എനിക്കൊന്നാണ് മനസ്സിലാവില്ല. തന്റെ മൂക്കിനെ എന്തോ കംപ്ലൈന്റ് ഉണ്ടാ, ഡോക്ടറെ കാണിച്ചു ഓപ്പറേഷൻ. ആ
എന്റെ മൂക്കിന്റെ അല്ല കുഴപ്പം, തന്റെ ചെവിയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്.
എടോ കമ്പൗണ്ടർ, ഓരോ രോഗികളെ ഇങ്ങനെ കടിച്ചുവിടോ?
ഓരോ രോഗികളെ കടിച്ചു വിടത്തേ?
കടിച്ചു വിടോ, എനിക്ക് ചികിത്സിക്കാൻ ഇൻട്രസ്റ്റായി.
ആ 10 ബാബു, ഡോക്ടർ വിളിക്കണം.
വരൂ വരൂ, കടിച്ചു വരൂ, അകത്തേക്ക് കടിച്ചു വരൂ, ഇരിക്കോ ഈ കസേരയിൽ ഇരിക്കോ.
അത് മാത്രം നടക്കുള്ളൂ, ഇരിക്കാനെ കൊണ്ട് പറ്റൂല. എന്താണെന്നറിയോ, സർക്കാർ ആശുപത്രിയിലെ കസേരയിൽ ഇരുന്നിട്ട് മന്ത്രി വീണ പോലെ താഴ്ത്തു വീഴും.
എങ്കിൽ താൻ ഇരിക്കണ്ട, തന്റെ അസുഖം എന്താണെന്ന് പറയൂ.
എന്റെ പൊന്നു ഡോക്ടറെ, തലക്കകത്ത് ഭയങ്കര വേദന, വല്ലാത്ത പല്ലുവേദന.
ഓക്കെ,
ഈ പല്ലെടുത്തത് നീ വേദന എടുക്കൂ.
എടോ, ഞാൻ പല്ല് മാത്രം എടുക്കുള്ളൂ, വേദന എടുക്കില്ലേ? വേദന തൻ്റെ കയ്യിലിട്ടിട്ടുണ്ടാകും.
എന്റെ പൊന്ന ഡോക്ടർ, എനിക്ക് ആത്മഹത്യ ചെയ്യണം, ജീവിച്ചെനിക്ക് മതിയായി.
എടോ, അങ്ങനെ പറയരുത്, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ 12 വർഷം കഠിന തടം അനുഭവിക്കേണ്ടി വരും.
ഏയ്, അതൊന്നും ശരിയാവില്ല, എനിക്ക് മരിച്ചേ
മതിയാവുള്ളൂ. എടോ കമ്പ്യൂട്ടർ, ഇയാളെ വാർഡിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യൂ, ഇയാളുടെ ആഗ്രഹം നടക്കട്ടെ.
സത്യം പറഞ്ഞ എന്റെ ജോലി പോവും, നുണ പറഞ്ഞ ചേട്ടന്റെ ജീവൻ പോവും. ഇനി കഴിഞ്ഞ് ആ ഡോക്ടറിന്റെ റൂമിലോട്ടാണ് കേറി ചെന്നാല്
കടഞ്ഞു വരൂ, കടഞ്ഞു വരൂ, രോഗികൾ കടഞ്ഞു വരൂ.
ഡോക്ടറെ, എന്താണ്? എന്റെ മൂത്ത കുട്ടി മണ്ണെണ്ണ കുടിച്ചു, രക്ഷിക്കണം.
മണ്ണെണ്ണ കുടിച്ചോ? വെരി ഗുഡ്. ഇടോ, കറണ്ട് കെട്ട സമയത്ത് കുട്ടിയുടെ മൂക്കിൽ 2 തിരിയിട്ട് കത്തിച്ചാൽ വിളക്കായില്ലേ? വിളക്കായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇത്ര നിസ്സാരമായ കാര്യം പറയാനാണോ? ഇങ്ങോട്ട് വന്ന് ഇറങ്ങി പോടാ.
ഡോക്ടർ,
നോക്കി നിൽക്കാതെ അകത്തേക്ക് കടന്നു വരൂ.
നമസ്കാരം ഡോക്ടറെ.
നമസ്കാരം.
എന്റെ പൊന്നു ഡോക്ടറെ, ഇന്നലെ തുടങ്ങിയാണ് ഈ തലക്കകത്ത് ഭയങ്കര വേദന. അത് കുഴപ്പമില്ല, 2 ചാക്ക് സിമന്റ് ഒന്നേ അതിന്റെ പ്രശ്നം ആയിരിക്കുള്ളൂ. പിന്നീടില്ല, ഒരു ഇത്തിരി ചോറ് നിന്ന് കഴിഞ്ഞാൽ വയറ് ഡും പറഞ്ഞങ്ങനെ വീർക്കും. പക്ഷെ അത് ഗ്യാസിന്റെ ഉദരവുണ്ട്, പ്രശ്നമില്ല അത്. പിന്നെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ കൈ ഭയങ്കര വേദനയാണ്. പിന്നെ നേരത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അതിന്റെ ഉദരം കൊണ്ടാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ വളങ്കടി ഭയങ്കര പ്രശ്നങ്ങളാണ്, കാല് പൊട്ടിയിട്ടുള്ള അതിന്റെ ഇടയിൽ കൂടി കയറുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഭയങ്കര പ്രശ്നം. പിന്നെ ഛർദിക്കൂലേ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അപ്പ ഛർദിക്കും. അത് ഈ വയറിനുള്ളിൽ എന്ത് പ്രശ്നമുണ്ടോ അതിന്റെ പേരിലായിരിക്കും എന്റെ.
എടോ, ഒരു കാര്യം ചെയ്യ്, ഇതാ പേനയും പേപ്പറും.
എന്തിനാണ്?
തനിക്കുള്ള മരുന്ന് താൻ തന്നെ എഴുതിയിട്ടു. ഇപ്പൊ ഞാനെന്തിനാ? കാളിത്തള്ള 65 വയസ്സ് കടഞ്ഞു വരൂ.
എടാ, നീ ഞങ്ങള് നന്നായിട്ട് തടിച്ചു കൊടുത്തിട്ടുണ്ടല്ലേടാ. നീ രാഘവന്റെ മോനല്ലേ? നാട്ടുകാര് പറഞ്ഞ വാസുവിന്റെ മോനാണ്. പക്ഷെ എനിക്കറിയാം നീ രാമേന്ദ്രന്റെ മോനാണെന്ന്. അസുഖം പറയാടാ പൊന്നു മോനെ. എന്റെ ഈ കൈമേന്നൊരു രോഗം കൂടെ തുടങ്ങും, പിന്നെ നെഞ്ചിലൊന്ന് അവസാനിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, പാമ്പ് കടിച്ചു.
പാമ്പ് കടിച്ചു?
പാമ്പ് കടിച്ചു.
എവിടെ
പാമ്പ് കടിച്ചു?
അവിടെയൊന്നും കാണുന്നില്ലല്ലോ.
എവിടെ ആയിരിക്കും പാമ്പ് കടിച്ചത്?
അവിടെയും ഒന്നും കാണുന്നില്ലല്ലോ.
എന്നാ ആരാണ്ടിനും പാമ്പ് കടിച്ചിട്ടുണ്ട്. കേട്ട പാതി കേക്കാത്ത പാതി ഞാനിങ്ങോട്ട് ഓടി പോന്നാണ് മോനെ.
എന്റെ ജൈവമേ, ഇങ്ങനത്തെ ഓരോരോ രോഗികൾ.
ഈ രോഗമോട്ട് ഞാനേ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ചെന്ന്, അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു.
ഏത് ഗോപാലൻ ഡോക്ടർ?
ഗോപാലൻ ഡോക്ടർ അടുത്ത് ചെന്ന്.
അവൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ടുണ്ടാകും.
വിവരക്കേട് പറഞ്ഞു, നിന്നെ വന്ന് കാണാൻ പറഞ്ഞു.
ഡോക്ടർ,
വരൂ വരൂ വരൂ.
ഡോക്ടർ, ഞാൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മമ്മൂട്ടിന്റെ മുറിയിൽ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. ഡോക്ടർ,
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മമ്മൂട്ടി മുറിയിൽ വരുന്നതായിട്ട് സ്വപ്നം കാണുന്നു?
അതെ ഡോക്ടർ.
കുട്ടി ഭാഗ്യവതിയാണ്.
എന്താ ഡോക്ടർ?
അതായത്, ഈ മമ്മൂട്ടിക്ക് പകരം സത്താറോ പ്രതാപചന്ദ്രനോ ഭീമൻ രഘുവോ ഒക്കെ വന്നിരുന്നെങ്കിലോ കുട്ടിയുടെ ഭാവി നശിച്ചു പോവില്ലേ?
എന്റെ ഈശ്വരാ.
ഡോക്ടർ, എന്റെ മോനെ രക്ഷിക്കണം. ഡോക്ടർ,
വരൂ വരൂ, അകത്തേക്ക് വരൂ, എന്നിട്ട് കാര്യം പറയൂ.
എന്റെ മോൻ വെറുതെ ഇരുന്ന് മണ്ണ് വാരി തിന്നു.
എടോ, ഇതൊന്നും ഇത്ര വലിയ കാര്യമാക്കാനില്ല. കുട്ടികളാകുമ്പോൾ കുറച്ച് മണ്ണൊക്കെ വാരി കഴിക്കും, അതത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല.
അയ്യോ, അങ്ങനെ പറയില്ല ഡോക്ടർ, അടുത്ത ആഴ്ച അവന്റെ കല്യാണമാണ്.
ഡോക്ടർ, 50 വയസ്സ് വിഴുങ്ങിയ കിട്ടന്റെ തൊണ്ടയിൽ നിന്നും 50 വയസ്സ് ഇതുവരെ എടുത്തില്ല.
ഓഹോ, കിട്ടന്റെ അച്ഛനാണല്ലേ?
യെസ്.
ഈ കിട്ടന്റെ തൊണ്ടയിൽ കുടുങ്ങിയ 50 പൈസയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ കഫം ടെസ്റ്റ് ചെയ്തു. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി.
എന്ത് കാര്യമാ ഡോക്ടർ?
ഇവന്റെ ഉപബോധ മനസ്സിൽ 50 പൈസ വിഴുങ്ങി എന്നുള്ള ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ?
താൻ ഒരു കാര്യത്തിലും പേടിക്കണ്ട, ഞാനൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത്, നമ്മളുടെ കയ്യിൽ ഒരു 50 പൈസ ഒളിപ്പിച്ച് പിടിച്ചതിന് ശേഷം അവന്റെ വാ തുറന്ന് അവന്റെ വായിൽ നിന്നും എടുക്കുന്നത് പോലെ നമ്മൾ കാണിക്കും.
അല്ല ഡോക്ടർ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോഴും ഗാഗ്ലാ ഗ്ലീഗ്ലാ എന്നാണ് സംസാരിക്കുന്നത്.
മോനെ കിട്ടാ, ഇങ്ങോട്ട് വരൂ. നാവ് നീട്ടു, ഒന്നുകൂടി നീട്ടു, ഒന്നുകൂടി നീട്ടു, ഒന്നുകൂടി നീട്ടു. ആ, എങ്കിൽ മതി മതി, വാ ഒന്ന് പൊളിക്കൂ. ഇതാ 50 പൈസ
മഴ കിട്ടാ. ഇതാ നീ വിഴുങ്ങി 50 പൈസ വളരെ സാഹസികമായിട്ട് ഡോക്ടർ എടുത്ത് പുറത്തെടുത്തിരിക്കുന്നു. ഇന്നാ മോനെ 50 പൈസ പിന്നെ DHS LLB LLB എടുത്ത ഡോക്ടർ അല്ലേ മോനെ ഇത്?
പിന്നെ ഞാൻ വിഴുങ്ങിയത് 1998 പൈസയാണ്. ഇത് 2002 പൈസയാണ്. അരമണിക്കൂറിന് 4 വർഷം പോയൊരു പോക്കേ
മോനെ. കിട്ടാ. നിങ്ങൾ രണ്ടുപേരും സംഗീതം പഠിക്കേണ്ട ദിവസമാണെന്ന്. കിട്ടന്റെ തൊണ്ട കിട്ടിയേക്കാൻ 50 പൈസ ഡോക്ടർ എടുത്തല്ല. തൊണ്ടക്കൊരു
കുഴപ്പമില്ലല്ലോ.
സംഗീതത്തിന് സപ്തസ്വരങ്ങൾ മഴവില്ലു പോലെ നവരസങ്ങളാണ് മോനെ. സംഗീതം എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ന് സൺഡേ ഹോളിഡേ, സെക്കൻഡ് സാറ്റർഡേ. സാറില്ലാത്തോണ്ട് അച്ഛൻ നിങ്ങളെ സംഗീതം പഠിപ്പിക്കാം. കേൾക്കുന്നുണ്ടല്ല? ആദ്യം ഗമ വരും, പിന്നെ പദ വരും, പിന്നെ പരി വരും, പിന്നെ നീ മരി. ഇതാണ് സപ്തസ്വരങ്ങൾ. കേൾക്കുന്നുണ്ടല്ല? ഇതൊക്കെ സംഗീതമാണ് പഠിക്കാൻ കിടക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് ആദ്യം പഠിക്കണം. ആദ്യത്തെ സിറ്റുവേഷൻ പറഞ്ഞു തരാം. സിറ്റുവേഷൻ അനുസരിച്ച് മോൻ പാടണം കേട്ടാ. മോനെ ഒരു കല്യാണ വീട്, കല്യാണ വീട്ടിൽ ചെറുക്കനെ കൂട്ടുകാർ അണിയിച്ചൊരുക്കുന്നു, അവൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ആ സിറ്റുവേഷൻ എന്തായിരിക്കും മോനെ? ആ പാട് മോനെ. വെരി ഗുഡ്. നിനക്ക് 10 മാർക്ക്. കേൾക്കുന്നുണ്ടല്ല? അടുത്ത സിറ്റുവേഷൻ, അവര് വേഗം തന്നെ നടന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങോട്ട് അടുക്കളയിന് മുമ്പ് പെണ്ണിന്റെ ഇളയ അങ്ങളെ കാണുന്നു അടിങ്കൻ. അവൻ ഓടിച്ചത് അച്ഛനോട് പറയുന്നു ചെറുക്കനും കൂട്ടുകാരും മന്നിട്ടെന്ന്. ആ സിറ്റുവേഷനിൽ എന്ത് പാട്ട്
പാടും?
വെരി ഗുഡ്. ഈ ചെറുക്കനും കൂട്ടുകാരും കൂടി വലത് കാലി വെച്ച് അകത്തേക്ക് കയറാൻ ഭാവിക്കുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായിരിക്കും? വെരി ഗുഡ്. അസലായിട്ട് കിട്ടാ, നിനക്ക് 21 മാർക്ക്. കേക്കണ്ടട്ടാ, അടുത്തത് താലി കിട്ടുന്ന സമയത്ത് സിറ്റുവേഷൻ, ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടുന്നു. ആ താലി കിട്ടുന്ന സമയത്തുള്ള സിറ്റുവേഷനിൽ ഒരു ഗാനം ആലപിക്കൂ. വെരി ഗുഡ്. ഇനി താലി കെട്ടിയ പെണ്ണിനെയും കൊണ്ട് ചെറുക്കൻ പോകാൻ ഭാവിക്കുമ്പോൾ പെണ്ണിന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? വെരി ഗുഡ്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ അറിയാമോ? ആദ്യ രാത്രി ഒരു ഗ്ലാസ് പാലുമായിട്ട് പെണ്ണ് മന്ദം മന്ദം ചെറുക്കന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. അപ്പൊ ചെറുക്കനെ കാണുമ്പോൾ പെണ്ണിന്റെ മനസ്സിലുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും? വെരി ഗുഡ്. കലക്കി. ഇത്ര സിറ്റുവേഷൻ ഭംഗിയായി അവതരിപ്പിച്ച നിങ്ങളോട് ഈ അച്ഛൻ ചോദിക്കണേന്ന്. അച്ഛനെ മനസ്സിൽ കൊണ്ടൊരു ഗാനം ആലപിച്ച മകനെ കിട്ടാ. മോൻ പാടു.
നീയൊക്കെ
പഠിക്കാൻ വേണ്ട ജയിക്കാൻ വേണ്ട, എനിക്കിത്തിരി മനസ്സമാധാനം താടാ. ഒരു കുട്ടനും കിട്ടനും